അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിക്കുവാനാണ് ഞാൻ കടന്നു വന്നത്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേക കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം. നല്ല ദൈവവചനങ്ങളെ ഇനിയും കേൾക്കുവാനുണ്ടല്ലോ. ഞാൻ അല്പം സാക്ഷ്യം നിങ്ങളോട് പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം വായിച്ചിട്ട് സാക്ഷ്യത്തിലേക്ക് കടക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ പാർക്കിയിൽ വായിക്കാം. മതി. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14 ആ ലേഖനത്തിൻ്റെ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യം കൂടെ വായിക്കാം. ജയിക്കുക, ജയിച്ചവനെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പൊസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഈ ദ്രവിത്വമായത് അദ്രവിത്വത്തിലേക്ക് മാറും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും അപ്പൊസ്തലനായ യോഹന്നാൻ വെളിപ്പാടിനാൽ എഴുതപ്പെട്ട അധ്യായങ്ങളിൽ ആത്മാവ് സഭയോട് പറയുകയാണ്, ജയിക്കുന്നവന് എന്നോടുകൂടെ വാഴും, ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും, ജയിക്കുന്നവന് എൻ്റെ പേർ മായ്ച്ചു കളയുകയില്ല, ജയിക്കുന്നവനെ ആലയത്തിൻ്റെ തൂണാക്കും. ക്രിസ്ത്യ ജീവിതമെന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമല്ല. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശുവിനെ പോലെ ആകുക, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ അപ്പൊസ്തലൻ പറയുന്നു, ദൈവശക്തിയാലും ദൈവവചനത്താലും ദുഷ്ടനെ ജയിക്കണം. ആമേൻ. ജയിക്കുന്നവന് മാത്രമേ അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. പെന്തക്കോസ്തുകാരനായതുകൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തിൽ പോകണമെന്നില്ല. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകണമെന്നില്ല. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തെ, ജഡത്തെ, ലോകത്തെ ആർക്ക് ജയിക്കുവാൻ കഴിയും? നല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായി തീർന്നെങ്കിൽ മാത്രമേ അവൻ്റെ വരവിങ്കൽ നാം എടുക്കപ്പെടുകയുള്ളൂ. ആമേൻ. ഞാൻ എത്ര വലിയ പ്രസംഗം പ്രസംഗിച്ചാലും ഞാൻ എന്തെല്ലാം ചെയ്താലും ആയിരങ്ങളെ ബാപ്റ്റിസം കൊടുത്താലും എനിക്കൊരു ജയജീവിതം ലഭിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട്, എൻ്റെ പെന്തക്കോസ് ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആമേൻ. ആമേൻ. ജയിച്ചവനെ തേടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വരുന്നത്. അപ്പോസ്തലൻ പറയുന്നു കൊരിന്ത്യ ലേഖനത്തിൽ, ഒന്നുകൂടെ നമുക്ക് വാക്യം വായിക്കാം, 15-ാം അധ്യായത്തിൻ്റെ 55-ും 56-ും 57-ും വാക്യങ്ങൾ വേഗം വായിച്ചോട്ടോ. ഹേ മരണമേ, കണ്ടോ, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പാപം ചെയ്യുന്ന ദേഹം മരിക്കും. ന്യായപ്രമാണത്തിന് പാപത്തിനെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ വന്നപ്പോൾ യേശു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം പാപത്തിൽ ഇനി അതിജീവിക്കുവാൻ പാടില്ല. പ്രത്യുത, നാം പാപത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം. പ്രശ്നം വരുമ്പോൾ എല്ലാവരും സ്വയം ശോധന ചെയ്യുന്നവരാണ്. അത് ഒരു ജയജീവിത രഹസ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. താൽക്കാലികമായ പ്രശ്നത്തിനൊരു പരിഹാരമാണ് നാം കണ്ടെത്തുന്നത്. നിങ്ങൾ നോക്കിക്കേ, പഴയ നിയമത്തിലെ യാക്കോബ്, യാക്കോബിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എത്ര എത്ര ശക്തിയേറിയ ഒരു വ്യക്തിയായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നത്. 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദൂതനുമായി മല്ലുപിടിച്ചിട്ട് ദൂതന് ജയിക്കുവാൻ കഴിഞ്ഞില്ല, യാക്കോബിനെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ദൂതനുമായിട്ട് മല്ലുപിടിക്കുന്ന സമയത്ത് അന്ന് മല്ലുപിടുത്തം തുടങ്ങിയതല്ല. നിങ്ങൾക്കറിയാമോ, അശൂർ പാളയത്തിൽ 2 ദൂതന്മാർ വന്നതേയുള്ളൂ, 185,000 പേരെ വെട്ടിക്കൊന്നു. പ്രൈസ് ദ ലോർഡ്. അത്രയും ഒരു ദൂതനാണ് യാക്കോബിനോട് മല്ലുപിടിക്കാൻ വന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യനോട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ മല്ലുപിടിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ പ്രശ്നമാണ്. അങ്ങനെ വരുമോ? ഒരിക്കലും വരത്തില്ല. ഒരു മനുഷ്യനാരാണ്, ദൂതനാരാണ്, ഏത് തരത്തിലുള്ള മല്ലുപിടുത്തവനായിക്കൊള്ളട്ടെ, ഇവിടെ റിസൾട്ട് ഒന്നാണ്, ജയിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട്. അതാണ് പ്രാധാന്യം. പക്ഷേ യാക്കോബ് മല്ലുപിടിക്കാൻ തുടങ്ങിയത് ഈ ദൂതനുമായിട്ടുള്ള സമയത്തല്ല, അവൻ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ മല്ലുപിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ പാപത്തെ, ജഡത്തെ, ലോകത്തെ ജയിക്കുവാൻ നീ മല്ലുപിടിക്കണം. ആമേൻ. മല്ലുപിടുത്തതിൻ്റെ റിസൾട്ട് അറിയുന്നത് റാപ്ചർ നടക്കുമ്പോഴാ. ഹല്ലേലൂയ. ആത്മാവ് സഭയോട് പറയുക, ജയിക്കുന്നവൻ എന്നോടുകൂടെ ഇരിക്കും, ജയിക്കുന്നവന് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത് എന്താ സംഭവിച്ചെന്നറിയാമോ? യാക്കോബ തൻ്റെ വീട്ടിലാ, ഏശാവ് നിങ്ങൾക്കറിയാം വേട്ടക്കാരനാ, അവൻ വേട്ടയിറച്ചിയുമായി വരുന്ന സമയത്ത് അനിയനോട് ചോദിച്ചു, യാക്കോബിനോട് ചോദിച്ചു, യാക്കോബേ നീ ഉണ്ടാക്കിയ പായസത്തിൻ്റെ വാസന എൻ്റെ മൂക്കിൽ എത്തിയിരിക്കുന്നു, എനിക്കല്പം പായസം തരാമോ? യാക്കോബ് പറഞ്ഞു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക, അവകാശം. അതിനെന്നെ ഒരു കുഴപ്പമില്ല ചേട്ടൻ, ഒരു കാര്യം ചെയ്യ്, ഇത് വായിച്ച് നോക്കിയിട്ട് ഇതിലോട്ടൊന്ന് സൈൻ ചെയ്തേരെ. ആമേൻ. എന്താ അതിൻ്റെ അർത്ഥം? അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഒരൂണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ നിങ്ങൾ അഭക്തന്മാരാകരുത്. ഡോളറിന് വേണ്ടി, വീടിന് വേണ്ടി, ലോകസുഖത്തിന് വേണ്ടി നിത്യത നഷ്ടപ്പെടുത്തരുത്. ഒരൊറ്റ ക്രിസ്തീയ ജീവിതമേ ഉള്ളൂ. ഇവിടെ നീ ജയിക്കുന്നില്ലെങ്കിൽ അവന്റെ വരവിങ്കൽ എടുക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ദുഷ്ടനെ ജയിക്കുക. എങ്ങനെ? ദൈവവചനത്താലും ശക്തിയാലും നീ അവനെ പരാജയപ്പെടുത്തുക. അതിനുശേഷം അമ്മ പറഞ്ഞു, അല്ല വേട്ടയിറച്ചി കൊണ്ട് കൊടുക്കണം. അപ്പ പറഞ്ഞു, അനുഗ്രഹം തരാമെന്ന്. ഓ, ചേട്ടൻ വേട്ടയിറച്ചിക്ക് പോയ സമയത്തെ അമ്മ ആടിനെ പാകം ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. യാക്കോബിന് പേടിയാ, കാരണം അപ്പൻ്റെ കണ്ണിനെ കുഴപ്പമുള്ളു, കൈക്കൊന്നും കുഴപ്പമില്ല. ഏമേൻ. സ്വരം പിടികിട്ടും. യാക്കോബിൻ്റെ സ്വരവും ഏശാവിൻ്റെ സ്വരവും അപ്പന് നന്നായിട്ടറിയാം. ഞാനൊരു കാര്യം, ഒരു ദൂതിയെ പറയാം. പ്രൈസ് ദ ലോർഡ്. ആദാമിൻ്റെ 1-ാമത്തെ ആദാമിൻ്റെ സൗണ്ടാണെങ്കിലും
ഒടുക്കത്തെ ആദാമിനെയാണ് നീ ധരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, നിന്റെ അനുഗ്രഹം വരുന്നത് ഒന്നാമത്തെ ആദാമിൽ നല്ല ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ നിന്നാണോ? ക്രിസ്തുവിനെ ധരിക്കാതെ, ക്രിസ്തുവിന്റെ സ്വഭാവം വരാതെ, ക്രിസ്തുവിനെ പോലെ ജീവിക്കാതെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയില്ല. നീ അനുഗ്രഹം പ്രാപിക്കണമോ? ക്രിസ്തുവിനെ ധരിക്കണം. തീർന്നില്ല. അവൻ അവിടെയും പരാജയപ്പെടുത്തി അപ്പനെ. ജയിച്ചവൻ മൂന്നാമതൻ വന്നിരിക്കുകയാണ് യാബോ കടവിന്റെ തീരത്ത്. സ്വർഗത്തിനൊരു കാര്യം മനസ്സിലായി, ഇവൻ പിടിച്ച് ഇവൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞാനിന്ന് സത്യം പറഞ്ഞ പ്രസംഗിക്കാൻ വന്നല്ലോ കേട്ടോ, നീണ്ട ദിവസമല്ല, പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാ. ഇത് പാഷ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറയുക. ഓക്കെ, പ്രസംഗിക്കാൻ ഭയങ്കര കൊതിയാണ്. ഇവിടെയല്ല, മഹാരാഷ്ട്രയിലെ യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ഗ്രാമങ്ങളിൽ 365 ദിവസവും ഇതാ പരിപാടി. ഹല്ലേലൂയ. പാപങ്ങൾ എടങ്കൈ വലങ്കൈ തിരിച്ചറിയാൻ മേലാതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റാണെങ്കിൽ 1000 പേരെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാൽ 20 ചർച്ചുണ്ട്, ഒന്നുമില്ലാതെ. പ്രൈസ് ദ ലോർഡ്. 600 വിശ്വാസികളുമായി കേരളത്തിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ പോകുക മഹാരാഷ്ട്രയിലേക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ HIV ഉള്ള സ്ഥലങ്ങൾ, ഇൻമോറാലിറ്റി, 18,000 വേശികളുള്ള സ്ഥലം, ശിവസേനയും ഭജന്തളും BJP-ക്കാരുടെയും ആക്രമങ്ങൾ, യേശുവിനെ കുറിച്ച് കേൾക്കാത്ത വില്ലേജുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ള സ്ഥലം, 300 ഹോസ്പിറ്റലുണ്ട്. ആമേൻ. ആ സ്ഥലത്ത് എൻ്റെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു സന്തോഷം വേറെ ഒരിടത്ത് പ്രസംഗിച്ചാലും എനിക്ക് കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക എൻ്റെ ചർച്ചയിലെ വിശ്വാസികൾ മുഴുവൻ ഹിന്ദുക്കളാണ്. ആമേൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 15 മിഷണറിമാരുണ്ട്, അതിൽ 11 പേരെ മറാഠികളാണ്. ശുശ്രൂഷയെ ദൈവത്തിൻ്റെ കൃപയാൽ ശുശ്രൂഷയെ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, എൻ്റെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇന്നവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേല എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആമേൻ. ഹല്ലേലൂയ. കാരണം അവരെ ആ യേശുവിനെ സ്വീകരിക്കുന്നത്, അവർ പൈസ ഒന്നും തരത്തില്ലെങ്കിലും അവരുടെ സ്നേഹം ഭയങ്കരമാണ്. ആമേൻ. അവരുടെ ആ അവർക്ക് വൃത്തിയൊന്നും ഇല്ലെങ്കിലും, അവരെ വിവിധ രീതിയിലാണ് നമുക്ക് ഭക്ഷണം തരുന്നതെങ്കിലും, അവരുടെ ആ ആത്മാർത്ഥത, യേശുവിനോടുള്ള സ്നേഹം. ഹല്ലേലൂയ. എൻ്റെ ചർച്ചിൽ അനേക എയ്ഡ്സ് രോഗികൾ, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിച്ചവർ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പല പ്രാവശ്യം ഞങ്ങളെ കൊല്ലുവാനും ഉപദ്രവിക്കുവാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും അത് നടന്നിട്ടില്ല. എൻ്റെ കൂടെയുള്ള മിഷണറിമാരെ പലരെയും ഉപദ്രവിക്കുകയും പലരെ അടിച്ച് വളരെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്കിതുവരെയും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. മഹാരാഷ്ട്രയിൽ നിന്ന് ഒരുപാട് ജനവുമായിട്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പ്രൈസ് ദ ലോർഡ്. ഞാനിത് ഒരു വാക്കിൽ ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? പെട്ടെന്ന് നിർത്തിക്കോളാം. ഇവിടെ സംഭവിച്ചതാ, യാക്കോബിനോട് യാക്കോബും ദൂതനും തമ്മിൽ മല്ല് പിടിച്ചു. യാക്കോബിനെ ജയിക്കയില്ല എന്ന് കണ്ട് അവൻ്റെ തുടയിൽ തൊട്ടു. യാക്കോബ് അവൻ്റെ മേത്തേക്ക് വീണു എന്ന് പറഞ്ഞാൽ വിടത്തില്ല. ഈ പിടിച്ചവനുണ്ടല്ലോ, പിടിച്ചു ജയിച്ചു പഠിച്ചവനുണ്ടല്ലോ. പരാജയം എന്നൊരു പദം ഇല്ല, അവൻ ജയിച്ചവനാ. ഹല്ലേലൂയ. എൻ്റെ യേശു പറഞ്ഞൊരു പദം കൂടെ ഞാൻ പറയാം. ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യും. ഹല്ലേലൂയ. ഉഷസ്തുതിക്കുന്നു, എന്നെ വിടുക. യാക്കോബ് പഴയ പരിപാടി പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അനുഗ്രഹിക്കാം, നിന്റെ പേരെന്താ? അതിനെ പേരറിയത്തില്ലേ? ഈ ദൂതന് എൻ്റെ മണ്ടൻ ദൂതനാ. ദൂതന് പേരറിയാം. രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് മനസ്സിലായത്. ഞാനാരെന്നെ പറഞ്ഞു അബ്രഹാമിൻ്റെ കൊച്ചുമോനാണ്. ഏമേ, പണ്ട് അപ്പനോടൊരു കാര്യം പറഞ്ഞു, നീ ഏശാവാണോ എന്ന് ചോദിച്ചപ്പോഴേ തിരുത്തി പറയണം, ഞാൻ തന്നെ ആരാണ്? യാക്കോബ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവിടെ ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചിരിക്കുകയാൽ ഇനിയും നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ. നോക്കിക്കേ,
ഒരു വ്യക്തിയുടെ പേരിൽ ഒരു രാജ്യം ഭൂപടത്തിൽ ഉണ്ടായി. ഒരു വ്യക്തിയുടെ പേരിൽ, ഒരു വ്യക്തിയുടെ പേരിൽ ഇസ്രായേൽ ഇന്നും ഭൂമിയിലെ ഏറ്റവും വലിയ യുദ്ധവീരന്മാർ ഇസ്രായേൽക്കാരാണ്. യഹൂദനെ തോൽപ്പിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്താ കാരണമെന്നറിയാമോ? മല്ല് പിടിച്ച് ജയിച്ചവൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു വ്യക്തിയുടെ പേരിൽ ഒരു രാജ്യമുണ്ടായെന്ന്. ആമേൻ. പഴയ നിയമത്തിലെ ഇസ്രായേൽ അഥവാ പഴയ നിയമത്തിലെ സഭയ്ക്ക് ആമേൻ 12 ഗോത്രപിതാക്കന്മാരെ ജനിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനായിരുന്നു ഈ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ. ആമേൻ. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് പ്രൈസ് ദ ലോർഡ്, യഹൂദ ഗോത്രത്തിലല്ല, നമ്മുടെ യേശുവിൻ്റെ പിതാവിൻ്റെ വംശാവലിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ രക്തത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. നാം തോറ്റവരുടെ ഗോത്രത്തിലല്ല, പിന്നെയോ ജയിച്ചവരുടെ ഗോത്രത്തിലാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം ഇത്രത്തോളം സംരക്ഷിക്കുന്നുവെങ്കിൽ നമ്മെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് നോർക്കാം. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും?